نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله العظيم കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ ഒരു വിഷയം തുടങ്ങി വെച്ചു. ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ അനുഗ്രഹം ഹിദായത്ത് അല്ലെങ്കിൽ മാർഗദർശനം എത്തിപ്പെടാത്ത മറ്റു മതസ്ഥർക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അതിനെക്കുറിച്ച് വിഷയം ഇവിടെ അവതരിപ്പിച്ച് തീരാത്തതുകൊണ്ട് ഈ ആഴ്ചയും ആ വിഷയം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ആളുകൾ കുറവായിരുന്നതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ ഉണ്ടായിരുന്നവർ ആവർത്തന വിരുദ്ധത ഉണ്ടാകുന്നതില്ലെന്ന് ഞാൻ ക്ഷമ ചോദിക്കും. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് അത് തുടർന്ന് പോകാനാണ് ഇൻഷാഅള്ളാഹ് ഉദ്ദേശിക്കുന്നത്. വിഷയം വീണ്ടും പറയാം. ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതിലാദ്യമായി മനസ്സിലാക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. അതൊരു കൂട്ടരുടെ മാത്രം തലയിൽ കെട്ടിവെച്ചു കൊടുക്കേണ്ട, അതിൽ നിന്ന് സ്വതന്ത്രനായി നാമെല്ലാവരും നടക്കേണ്ട ഒരു വിഷയമല്ല. എല്ലാ ഓരോ മുസ്ലിമും അവന്റെ ഇസ്ലാമിന്റെ ഒരു ഭാഗമായി കാണേണ്ടതാണ് അവൻ ജനങ്ങളെ ദീനിലേക്ക്, ഇസ്ലാമിൻ ദീനിലേക്ക്, അള്ളാഹുവിന്റെ മതത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ومن من أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാളും നല്ല വാക്ക് പറഞ്ഞവനാരും. ഈ ആയത്ത് വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നാം ഓരോ മുസ്ലിമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക എന്നതിനർത്ഥം റൂയി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കലല്ല. ആ നടന്നു പോകുന്ന മനുഷ്യനെ കണ്ടാൽ അയാളൊരു മുസ്ലിമാണ് എന്ന് ബാക്കിയുള്ളവർ പറയണം. അദ്ദേഹവുമായി ഇടപഴകി നോക്കിയാൽ, അദ്ദേഹവുമായി ക്രയവിക്രയങ്ങൾ നടത്തിയാൽ, അദ്ദേഹത്തെ വിശ്വസിച്ചാൽ അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്ന് തെളിയിച്ചു കാണിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അതുപോലെയുള്ള വ്യക്തിത്വങ്ങളായി മാറി തീരാനുണ്ട്. അങ്ങനെ ആയി തീർന്നിട്ടില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. ഇനിയും നന്നാകാനുള്ള, നന്നായവർക്ക് വീണ്ടും നന്നാകാനുള്ള അവസരങ്ങളുണ്ട് എന്നാണ് ഓർമ്മിപ്പിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു വല്ലാത്തരി ഇന്നൽ ഇൻസാന ലഫീഖുസു ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. മനുഷ്യരെല്ലാവരും നാശത്തിലാണ് നാല് കാര്യങ്ങൾ ചെയ്യുന്നവരൊഴികെ. അവർ വിശ്വസിച്ചു, കൽക്രമങ്ങൾ പ്രവർത്തിച്ചു, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചു. സത്യം കൊണ്ട് ഉപദേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ വിഷയത്തിലേക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ സത്യമാകുന്ന ഇസ്ലാം ദീൻ അതിന്റെ വെളിച്ചം അതിന്റെ മാർഗദർശനം ബാക്കിയുള്ളവരിലേക്ക് നാം ഉപദേശിച്ചെത്തിക്കുക എന്ന് ഈ സൂറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് സൂറത്ത് ആലി ഇമ്രാനിലെ കുറച്ച് ആയത്തുകൾ നമ്മൾ കണ്ടു. വൽതക്കും മിൻകും ഉമ്മത്തും യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടായിത്തീരട്ടെ, അവർ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു, നല്ല കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരത്തെ വിലക്കുകയും ചെയ്യുന്നു, അവർ തന്നെയാണ് വിജയികൾ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, ആ സമുദായം എന്ന് പറയുന്നത് ഒരു കൂട്ടരമായ ജനങ്ങളല്ല, അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമല്ല. കാരണം അവർ വിജയികളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ദീൻ പഠിക്കുവാൻ വേണ്ടി, മുസ്ലിമായി ജീവിക്കുവാൻ വേണ്ടി, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹവും അഭിലാഷവുമാണ് വിജയിയായി പരലോകത്ത് സ്വർഗത്തിലെത്തിപ്പെടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഉമ്മത്തുൻ ഒൽത്തക്കും മിങ്കും ഉമ്മത്തുൻ എതുറുന ഇല എന്ന് പറയുന്ന ആ ഉമ്മത്തിൽ നമ്മളും ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹുവിന്റെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് മറ്റൊരു ആയത്തും നമ്മൾ കണ്ടു. നിങ്ങൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പുറപ്പെടുവിക്കപ്പെട്ട ഒരു സമുദായമാണ്. അതുകൊണ്ട് നമ്മുടെ പണിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. നമ്മളെ ഒരു ഉത്തമ മധ്യമ സമുദായമായി അള്ളാഹു ആക്രമിക്കുന്നു എന്നുള്ള മറ്റുള്ള ആളുകൾ നമ്മൾ കണ്ടു. പിന്നെ ദാവത്ത് എത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ കുറിച്ച് സംസാരിച്ചു. അതിൽ ഒന്നാമതായി തൗഹീദ്, വളച്ചുകെട്ടില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക. വളച്ചുകെട്ടില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് ജനങ്ങളെ അറിയിക്കുക, അതാണ് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അതിനാണ് തൗഹീദ്, അള്ളാഹു ഏകനാണ് എന്നുള്ള ആ ഉറച്ച വിശ്വാസം നമ്മിലുണ്ടായിരിക്കുകയും അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ പടി. അതിലേക്ക് നമ്മൾ പറഞ്ഞു കേട്ടു, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബാനി, ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് ദൃഢ ബോധ്യത്തോടുകൂടി ജനങ്ങളെ ക്ഷണിക്കുന്നു എന്ന് താങ്കൾ പറയുക, ഇതാണ് എന്റെ മാർഗം എന്ന് പറയുക എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. പിന്നെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഉത്തമമായത് സൂറത്ത് ഇഖ്ലാസ് അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്താണ്. അള്ളാഹു ഏകനാണ്, സർവരാൽ ആശ്രയിക്കപ്പെടുന്ന സ്വയം നിരാശ്രയനാണ്, അവൻ ജന്മം നൽകിയിട്ടുമില്ല, അവൻ ജനിച്ചുണ്ടായവൻ അല്ലെങ്കിൽ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ ആക്കിയതുപോലെ ഒരു ജനിച്ചുണ്ടായ ദൈവം ആകുവാൻ അള്ളാഹുവിന് സാധിക്കുകയില്ല. അവന് കൊഴുപ്പുവെത്ത അല്ലെങ്കിൽ അവന് തുല്യരായി ഒരു ശക്തിയോ മനുഷ്യനോ സൃഷ്ടിയോ വേറെ എന്തെങ്കിലും ഒന്നോ ഉണ്ടായിത്തീരാൻ ആകാൻ ഒരിക്കലും സാധിക്കുകയില്ല. പിന്നെ ആയത്തിൽ കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുവാൻ വളരെ ഉത്തമമായതാണ്, അത് ഓരോരുത്തരും കാണാതെ പഠിക്കേണ്ടതാണ്, അതിന്റെ അർത്ഥം ഹൃദിസ്ഥമാക്കേണ്ടതാണ്, ദിവസേന പല പ്രാവശ്യം ഓതുവാൻ വളരെ ഉത്തമമായ ഒരു ആയത്തുമാണ് ആയത്തിൽ കുറിച്ച് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അതിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ان سوره البقره الى اعتباد الايه നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ആയത്ത്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ, അവനാണ് നിങ്ങളെയും നിങ്ങളുടെ മുമ്പിലുള്ളവരെയും സൃഷ്ടിച്ചുണ്ടാക്കിയത്. എന്തിനാണ് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത്? അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുത്തഖികളായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി. അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, ഫലാത്തജ്അലൂലില്ലാഹി അന്താദം വഅൻതും താലമൂൻ, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരെ ഉണ്ടാക്കരുത് എന്നും. പിന്നെ ഒന്നാമത്തെ വിഷയമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു, രണ്ടാമത്തെ വിഷയമാകുന്ന പരലോകം. ഇന്ന് നാം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്ക് നോക്കപ്പെടുന്ന മറ്റൊരു ലോകം, അനശ്വരമായ ഒരു ജീവിതത്തിന്റെ കവാടമായിക്കൊണ്ട് പരലോകം നമ്മുടെ മുന്നിൽ കാത്തിരിക്കുന്നു. നാം അതിനെ വിദൂരമായി കാണുന്നുണ്ടെങ്കിലും അള്ളാഹു പറയുന്നു, നറാഹു ഖരീബ, നമ്മൾ അതിനെ വളരെ അടുത്തായി കാണുന്നു. ഇന്ന് ചിലപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ജീവനോടുകൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ലെന്ന് വരാം. എന്ന് വെച്ചാൽ ഇന്ന് രാത്രിയോടുകൂടി എന്റെ പരലോക ജീവിതം ആരംഭിക്കുകയായി എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ പരലോകം മനുഷ്യന്റെ എത്രയും അടുത്തായിത്തീരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലോ ഇവിടെ ജീവിക്കുന്ന ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ ചുരുങ്ങിയതാണ്, പെട്ടെന്ന് തീർന്നു പോകുന്ന വളരെ ചെറിയ ഒരു ജീവിതത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ ഈ ജീവിതത്തിന്റെ പ്രാധാന്യം, ഇത്രയും ചെറിയ ഒരു ജീവിതത്തിൽ നിന്ന് എത്രയും മഹത്തായ ഒരു സ്വർഗം നേടിയെടുക്കുവാൻ മാത്രം ഈ ജീവിതത്തിന് കഴിയും. ഈ ജീവിതത്തിൽ സൽക്രമങ്ങൾ ചെറുതായി ചെയ്താൽ അള്ളാഹു ഇരട്ടിക്കിരട്ടിക്കിരട്ടിക്ക് മറുപത്തിന് പ്രതിഫലങ്ങൾ തന്നുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു തരുവാൻ മാത്രം, അത്രയും ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു തരുവാൻ മാത്രം കഴിവുള്ള ഒരു ജീവിതമാണ് എത്ര ഹ്രസ്വമാണെങ്കിലും ഈ ദുനിയാവിലെ ജീവിതം. അതും അപ്പോ ഒരു പരലോകം ഉണ്ട് എന്നുള്ളതിന് തുല്യനത്തിന് സായിപ്പത്തുൽ മൗത്ത്, എല്ലാ ഓരോ മനുഷ്യനും മരിക്കുക തന്നെ ചെയ്യും. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവനാണ് വിജയി എന്നുള്ള പ്രധാനപ്പെട്ട സന്ദേശം അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. മരിക്കുക തന്നെ ചെയ്യും, മരിക്കാതിരിക്കുവാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു സ്വർഗവും ഒരു നരകവും ഉണ്ട്, അതിനു മുമ്പ് ഒരു വിചാരണയുമുണ്ട്. ആ വിചാരണയിൽ വിജയിക്കുന്നവനാണ് ആര്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവൻ. അക്കൂട്ടത്തിൽ നാം ഓരോരുത്തരും ആയിത്തീരുവാൻ, അങ്ങനെ ഒരു പരലോകമുണ്ട് എന്ന് മറ്റു മതസ്ഥരെ അറിയിക്കുവാൻ നമ്മളിൽ ആദ്യം ഉറച്ച് വിശ്വാസം ഉണ്ടായിത്തീരുകയും ജനങ്ങൾക്ക് അതിൽ പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യണം. അറിയിക്കുക, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോ സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സ്വർഗമുണ്ട് എന്ന് പ്രത്യേകം അടിവരയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ, വല്ലദീന കഫറു വകദബൂ ബിആയാതിന ഉലൈക അസ്ഹാബുൻ നാരിഹും ഫീഹാ ഖാലിദൂൻ എന്നുള്ള മറ്റേ വശവും പറഞ്ഞു കൊടുക്കുക. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്തവർക്ക് നരകമുണ്ട്, അവർ നരകവാസികളായിരിക്കും, അവരതിൽ ശാശ്വതരുമായിരിക്കും എന്നുള്ള നരകത്തിന്റെ വിഷയവും ജനങ്ങളുടെ മുന്നിൽ വെച്ചു കൊടുക്കുക. ഭയത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഇടയിലാണ് വിശ്വാസം. ഈമാൻ എന്ന് പറഞ്ഞതുപോലെ ഈമാൻ പറഞ്ഞു കൊടുക്കുമ്പോ, അള്ളാഹുവിലുള്ള വിശ്വാസം പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ കൂടെ തന്നെ പരലോകവും അവിടെയുള്ള രക്ഷയും ശിക്ഷയും മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ആദ്യം നാം അത് ഉറച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കണം. ഈ രണ്ട് വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി പറഞ്ഞു കൊടുക്കാൻ മൂന്നാമത്തെ വിഷയമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി ക്ലാസ് കഴിഞ്ഞാഴ്ച നിർത്തിയത് റിസാലത്ത് അല്ലെങ്കിൽ പ്രവാചകത്വം അല്ലെങ്കിൽ പ്രവാചകന്മാരെ കുറിച്ചുള്ള സംഗതികളാണ്. അള്ളാഹു സൂറത്ത് ഫാത്തർ 24-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്ന അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ വഇൻ മിൻ ഉമ്മതിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. താങ്കളെ തീർച്ചയായും നാം സത്യവും കൊണ്ട് അയച്ചിരിക്കുന്നു, ബഷീറും വനദീറാം, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിക്കൊണ്ട്. രണ്ടും ഒരേ സമയത്ത് മനസ്സിലാക്കണം. നല്ലത് ചെയ്താൽ സ്വർഗമുണ്ട്, മോശം പ്രവർത്തിച്ചാൽ നരകമുണ്ട് എന്ന് സന്തോഷ വാർത്ത നല്ലവർക്കും താക്കീത് ചീത്തവർക്കും നൽകുവാൻ വേണ്ടി. പ്രവാചകരെ താങ്കളെ ഇതാ നാം അയച്ചിരിക്കുന്നു. ഒരു സമുദായവും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല, ഒരു താക്കീതുകാരൻ ആ സമുദായത്തിൽ വന്നിട്ടല്ലാതെ. ഇപ്പൊ അള്ളാഹുവിന്റെ സുന്നത്തിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ നടപടിയിൽ പെട്ടതാണ് ഓരോ സമുദായത്തിനും ഓരോ താക്കീതുകാരെ അയക്കുക എന്ന്. താക്കീതുകാരനെ അയക്കുമ്പോ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചുകൊണ്ട് ആ താക്കീദിന്റെ ഡ്യൂട്ടി നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയത്. അവിടെയാണ് നമ്മുടെ പ്രാധാന്യം, നമ്മുടെ റോള് നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ താക്കീദുകാരന്റെ രൂപത്തിൽ നബിയെ ഇവിടെ ഇറക്കിയപ്പോ നബി ആ ഡ്യൂട്ടി മരണം വരെ അല്ലെങ്കിൽ അന്ത്യനാൾ വരെ ഇവിടെ വരുന്ന മറ്റുള്ള മുസ്ലിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം അവസാന പ്രവാചകനാണ്. അതുകൊണ്ട് ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ലാത്തത് കൊണ്ട് ആ പ്രവാചക ദൗത്യം നമ്മളിൽ ഓരോരുത്തരെയും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് ആരും ആഗ്രഹിക്കണ്ട. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച ദൗത്യമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുകയില്ല. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ. ഏ നബിയെ, താങ്കളെ നാം തീർച്ചയായും അയച്ചിരിക്കുന്നു ഷാഹിദൻ, ഒരു സാക്ഷിയായിക്കൊണ്ടും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും ഒരു താക്കീതുകാരനായിക്കൊണ്ടും. എന്താണ് ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഏകനാണ് എന്നുള്ളതിന് ഞാൻ സാക്ഷി നിൽക്കുന്നു. എങ്ങനെയാണ് ഞാൻ സാക്ഷി നിൽക്കുക? എന്നെ കണ്ടാ പറയണം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളാണ് എന്ന്. ഞാൻ സാക്ഷിയാകണം എന്റെ ജീവിതത്തിൽ. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ളതിന് ഞാൻ എന്റെ ജീവിതത്തിൽ സാക്ഷിയായി കാണിച്ചു കൊടുക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സാക്ഷിയായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിക്കൊണ്ട് ഇസ്ലാമിന്റെ സിമ്പിളായിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചു മുൻകാലങ്ങൾ. അതുപോലെ നാമും ജീവിച്ചിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവരും ഒരു താക്കീതുകാരനും ആയിരിക്കണം, ഒരു ഷാഹിദായിരിക്കണം. അള്ളാഹുവിന്റെ ഉത്തരവോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനും ആയിരിക്കണം. സിറാജൻ മുനീറ. അങ്ങനെയാണ് അള്ളാഹു നബിയെ അയച്ചത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. സിറാജൻ മുനീറ, അവിടെ പ്രകാശിക്കുന്ന വിളക്കായിക്കൊണ്ട്, വഴി കാണിക്കുന്ന മാർഗദീപമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത് എന്നാണ് പറയുന്നത്. ആ രീതിയിൽ നമ്മളും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സാക്ഷിയും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനും ഒരു താക്കീതുകാരനും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദാഹിയും ഒരു പ്രബോധകനുമായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ ജീവിതത്തിൽ കഴിയണം എന്നാണ് ഈ ക്ലാസ്സുകളോട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലി ഉമ്മത്തിൽ റസൂൽ, ഓരോ ഉമ്മത്തിലും സമുദായത്തിലും ഒരു ഓരോ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ നീതിപൂർവമായ തീരുമാനമെടുത്തു അല്ലെങ്കിൽ വിധി കൽപ്പിച്ചു, അവരോട് ഒരിക്കലും ഒരു അക്രമവും ചെയ്യപ്പെട്ടില്ല. നമ്മുടെ പ്രവാചകന് ശേഷം ഇനി പ്രവാചകന്മാർ വരാത്തതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ നമ്മളും വളരെ താല്പര്യമെടുക്കേണ്ടിയിരിക്കുന്നു. അവിശ്വസിച്ചവർ, സത്യനിഷേധികൾ ചോദിക്കുന്നു, എന്താ ഈ പ്രവാചകൻ അദ്ദേഹത്തിന്റെ റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും കൊണ്ട് ഇങ്ങോട്ട് വരാത്തത്? ഒരു തെളിവ്, ഒരു തോട്ടം കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ കുറെ സാധനങ്ങൾ ആകാശത്ത് നിന്ന് ഇറക്കി വരട്ടെ, അല്ലെങ്കിൽ ഒരു ഏണി വന്ന് ആകാശത്തോട്ട് കയറിപ്പോകട്ടെ, അല്ലെങ്കിൽ ഒരു സ്വർണമാളിക ഉണ്ടാകട്ടെ, എന്താ അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് പ്രവാചകൻ വരാത്തത് എന്ന് ചിലർ കളിയാക്കി ചോദിക്കാറുണ്ടായിരുന്നു. നീ വെറും ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്ന് അള്ളാഹു പ്രവാചകനോട് പറയുന്നു. ഒരിക്കലി ഫൗമിൻ ഹാദ്, എല്ലാ ജനതയ്ക്കും ഓരോ മാർഗദർശി ഉണ്ടായിട്ടുണ്ട് തന്നെ. അപ്പൊ മാർഗദർശനം നൽകലും അള്ളാഹു അള്ളാഹുവിന്റെ ഡ്യൂട്ടിയായി അല്ലെങ്കിൽ കടമയായി ഏറ്റെടുക്കുകയും ആ കടമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് തന്നെയാണ് പറയുന്നത്. അതിന്റെ പ്രാധാന്യം കൊണ്ടാണ് ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിലാലമീൻ, താങ്കളെ ഈ ലോകരുടെ കാരുണ്യമായിക്കൊണ്ടല്ലാതെ നാം അയച്ചിട്ടില്ല. ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബഷീറൻ വനദീറ വലക്കിന്ന അക്സറൻ നാസിൽ ആയാലും, ഈ മുഴുവൻ ജനതയ്ക്കും വേണ്ടിയല്ലാതെ താങ്കളെ നാം ഇറക്കിയിട്ടില്ല അല്ലെങ്കിൽ അയച്ചിട്ടില്ല. സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിക്കോട്ടെ, എന്നാൽ ജനങ്ങളിൽ അധികം പേര് ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസനതുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കതീറ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ വളരെ ഉത്തമമായ ഒരു മാതൃകയുണ്ട്. നിങ്ങളിൽ ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവൻ. അന്ത്യദിനത്തിൽ വിശ്വസിക്കാതെ അള്ളാഹുവിലേക്ക് മടങ്ങുമെന്ന് വിശ്വസിക്കാതെ അള്ളാഹുവിൽ തന്നെ വിശ്വസിക്കാതെ ജീവിച്ചവനല്ല, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടെത്തുമെന്ന് വിചാരണ ചെയ്ത ദിനത്തിൽ കണ്ടെത്തും, ഞാൻ ഓരോ പ്രവർത്തനത്തിനും ഉത്തരം പറയേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഒരു പരലോകമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവനും. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നവനാണ് ഒരു നബിയിൽ ഒരു മാതൃകയുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ കാലത്ത് അനുബന്ധമായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ആയത്തുകൾ. ഒരുപാട് മറ്റു ആയത്തുകൾ ഖുർആനിലുണ്ട്, പഠനവിധേയമാക്കാം. ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ മൂന്ന് വിഷയങ്ങൾ പ്രബോധനം ചെയ്യുമ്പോൾ പറയേണ്ട ബാധ്യതയുള്ള മൂന്ന് വിഷയങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ തൗഹീദ്, അള്ളാഹു ഏകനാണ് എന്നുള്ള സന്ദേശം. രണ്ട്, പരലോകം, ഇന്ന് മരിച്ചു പോകും എല്ലാവരും, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, ആരും അതിൽ നിന്ന് ഒരു കുട്ടിയും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. മൂന്നാമത് പ്രവാചകത്വവും പ്രവാചകന്മാർ എന്തിനു ഇവിടെ വന്നു എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപവും. ഇത്രയും കാര്യങ്ങൾ, മൂന്നുമേ കാര്യമായ വിഷയങ്ങൾ നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ പ്രബോധഗതിയിലേക്ക് നാം എത്തിച്ചു കൊടുക്കേണ്ട വിഷയങ്ങളാണ്. ഇതോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, നമ്മളിൽ പലരുടെയും ധാരണയുണ്ട്. എന്ത്? നമ്മൾ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളോടാണ് കൂടുതൽ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതും എളുപ്പമായി കാണുന്നതും എന്ന് എനിക്ക് തോന്നുന്നു. തൗറാത്ത് അല്ലെങ്കിൽ തോറ ആണ് പഴയ നിയമം. ഇഞ്ചിയിൽ അല്ലെങ്കിൽ തോറ നൽകപ്പെട്ടത് മൂസ അലൈഹി സ്ലാമിക്കാണ്, അത് ആണ് പഴയ നിയമം എന്നും, ഇഞ്ചിൽ അല്ലെങ്കിൽ ഈസാ അലൈഹി സ്ലാമിക്ക് നൽകപ്പെട്ട ഗ്രന്ഥമാണ് പുതിയ നിയമം എന്നുള്ള തെറ്റിദ്ധാരണ നമ്മളിലുണ്ട്. അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം. അതിനെപ്പറ്റി സമയമുണ്ടെങ്കിൽ അവസാനം നമുക്ക് കാണാം. ഇന്ന് നിലവിലുള്ള ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ അതിന്റെ പൂർണമായ സത്യ രൂപത്തിൽ ഇന്ന് ഇവിടെ നിലവിലില്ല. ഖുർആനല്ലാതെ ഇത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥവും നമ്മുടെ മുന്നിൽ അതിന്റെ തനിതായ പൂർണമായ രൂപത്തിൽ നിലവിലില്ല. ഒരു ഗ്രന്ഥവുമില്ല. എത്രയോ മതങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു മതത്തിന്റെയും ഗ്രന്ഥം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഖുർആനല്ലാതെ ഇന്ന് നമ്മുടെ മുന്നിൽ ആരുടെയും മുന്നിലില്ല. അടിവരയിട്ട് മനസ്സിലാക്കുന്നു. കൈകടത്തുകളിലേക്ക് വിധേയമാകാത്ത ഏക ഗ്രന്ഥം ഖുർആനാണ്. കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഏക ഗ്രന്ഥം ഖുർആനാണ്. ഖുർആനിൽ ഒരു വള്ളി പുള്ളി അക്ഷരം പോലും ഒരാളുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാതെ അതിന്റെ തനിതായ 100% രൂപത്തിൽ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. അള്ളാഹു പറയുന്നു, ഫവൈലുല്ലില്ലദീന യക്തുബൂന അൽകിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ. സൂറത്ത് ബഖറ 79 ആണ് ആയത്ത്. നാശം ഒരു കൂട്ടർ അവർ അവരുടെ കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർത്തു അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ എഴുതി ചേർത്തു ഉണ്ടാക്കി, എന്നിട്ട് പറഞ്ഞു ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് കളവ് പറയുകയും ചെയ്തു. എന്തിനാ ഈ എസ്തറു ബിഹി തമനം കലീല, അല്പ കാര്യലാഭത്തിന് വേണ്ടി, അല്പം പണം സമ്പാദിക്കുവാൻ വേണ്ടി, അല്പം സൗകര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടി ഇല്ലാത്തത് എഴുതി ചേർത്തുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഇത്. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. അവരിൽ ഒരു കൂട്ടരുണ്ട്, അവര് ചില കാര്യങ്ങൾ പറയുമ്പോൾ നാവുകളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നു ഇത് ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്, എന്നാൽ അത് ഗ്രന്ഥത്തിൽ നിന്നുള്ളതല്ല. അവർ പറയുന്നു ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന്, എന്നാൽ അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതല്ല തന്നെ. അവർ അള്ളാഹുവിന്റെ മേൽ അറിഞ്ഞും കൊണ്ട് കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് എന്ന് ഖുർആൻ നസ്സായിക്കൊണ്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ അവസ്ഥ അതാണ്. ജനങ്ങൾ കൈകടത്തിയ ഗ്രന്ഥങ്ങളാണ് ഖുർആൻ അല്ലാതെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് നിലവിലുള്ളത്. അങ്ങനെ കൈകൊണ്ട് എഴുതിയവർക്ക് നാശം എന്നാണ് ഈ പറഞ്ഞ ആയത്. ഫവൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുല്ലഹും മിമ്മാ യക്തിബൂൻ ആയത്ത് തുടർന്ന് പറയുന്നു. അവർ എഴുതിയത് നിമിത്തവും അവർ സമ്പാദിച്ചത് നിമിത്തവും അവർക്ക് വളരെയധികം നാശം. മറ്റൊരായത്ത് സൂറത്ത് ആലി ഇംറാൻ, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂന അൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമൂന അൽ ഹഖ വഅൻതും തഅലമൂൻ എന്ന് അഹ്ല കിതാബുകാരെ കൊണ്ട് ചോദിക്കുകയാണ്. ഏ കിതാബുകാരെ, ഗ്രന്ഥം നൽകപ്പെട്ടവരെ, ക്രിസ്തീയരെ, ജൂതന്മാരെ, ലിമ തൽബിസൂന അൽ ഹഖ ബിൽ ബാത്തിൽ, യഥാർത്ഥവും അയഥാർത്ഥവുമായി നിങ്ങൾ എന്തിനാണ് കൂട്ടിക്കലർത്തുന്നത്, എന്തിനാണ് കൂട്ടിക്കലർത്തുന്നത് നിങ്ങൾ സത്യത്തെയും മിഥ്യയെയും എന്തിനാണ് കൂട്ടിക്കലർത്തുന്നത്? ഓ തെറ്റുമൂന അൽ ഹഖ നിങ്ങൾ യഥാർത്ഥത്തെ മൂടി വെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഓ അൻതും താലമൂൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, അറിയാതെയല്ല, അറിയാതെ ചെയ്തു എന്നുള്ള ഒരു ഉദർ പോലും അതിനില്ല എന്ന് തന്നെയാണ് വ്യക്തമായി അള്ളാഹു പറയുന്നത്. പിന്നൊരു പ്രത്യേകത, സ്വയം ദൈവിക ഗ്രന്ഥമെന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആൻ. നമ്മൾ ഓരോ പ്രത്യേകതകൾ പറഞ്ഞു വന്നു. അതിന്റെ തനിതായ പൂർണ്ണ രൂപത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്, 100% നിലനിൽക്കുന്ന, കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഏക ഗ്രന്ഥം ഖുർആനാണ്. ഇപ്പൊ പറഞ്ഞ വിഷയം ദൈവിക ഗ്രന്ഥമെന്ന് സ്വയം വാദിക്കുന്ന, സ്വയം ഈ ഗ്രന്ഥം വിളിച്ചു പറയുന്നു ഞാൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് ഖുർആൻ മാത്രമേ വിളിച്ചു പറയുന്നു. അതിനുള്ള ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ, അലിഫ് ലാം മീം തൻസീലൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, സൂറത്ത് സജ്ദയുടെ ആദ്യത്തെ 2 ആയത്തുകളാണ്. ഒരു സംശയവുമില്ല അത് ലോകരക്ഷിതാവായ രക്ഷിതാവിൽ നിന്ന് ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത് എന്നത് ഒരു സംശയവുമില്ല. സൂറത്ത് യാസീൻ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ആദ്യത്തെ 5 ആയത്തുകൾ, യാസീൻ വൽ ഖുർആനിൽ ഹകീമി ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൽ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. യാസീൻ ഹേ മനുഷ്യ, അല്ലെങ്കിൽ ഹേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. والقران الحكيم نيدي പൂർണമായ ഖുർആൻ ആണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ താങ്കൾ തീർച്ചയായും മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. അലാ സിറാത്തിൽ മുസ്തഖീം താങ്കൾ നേരായ ചൊവ്വായ പാതയിലുമാണ്. തൻസീലൽ അസീസിർ റഹീം പ്രതാപവാനായ കാരുണ്യവാനായ ആർ അവൻ അഥവാ അല്ലാഹു അവതരിപ്പിച്ചിറക്കിയതാണ് ഈ ഗ്രന്ഥം എന്ന് സ്വയം വാദിക്കുന്ന ഗ്രന്ഥം. വഇന്നഹു സൂറത്ത് ശൂറായിൽ 192-ാമത്തെ ആയത്ത് തീർച്ചയായും അത് അഥവാ ഖുർആൻ റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവ് ഇറക്കിയത് തന്നെയാണ്, യാതൊരു സംശയവും അതിൽ വേണ്ട. തീർച്ചയായും നാം ആണ് ഉത്ബോധനത്തെ ഇറക്കിയത് അഥവാ ഖുർആനിനെ ഇറക്കി തന്നത്. നാം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് മറ്റൊരു സന്ദേശം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഖുർആനെ രക്ഷിക്കുവാൻ നമ്മൾ ആരും ശ്രമിക്കേണ്ടതില്ല. ഖുർആനെ രക്ഷപ്പെടുത്തുവാൻ ഖുർആനിൽ കൈകടത്തലുകൾ ഉണ്ടാവുമോ എന്ന് പേടിച്ച് അവശനായി അതിന്റെ പുറകെ നടക്കേണ്ട യാതൊരു കാര്യവും നമ്മൾ അള്ളാഹു അങ്ങനെ ഏൽപ്പിച്ചില്ല. അള്ളാഹു പറഞ്ഞു നാം അതിനെ രക്ഷിച്ചുകൊള്ളാം. നല്ലൊരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വരിക, അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്നതിന്റെ ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കഅബ പൊളിക്കുവാൻ വേണ്ടി അബ്രഹയും സൈന്യവും മക്കത്തേക്ക് അടുക്കുന്ന സമയം, അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളും മറ്റും പിടിച്ചടക്കിയ അബ്രഹ, അദ്ദേഹം ഈ അബ്ദുൽ മുത്തലിബ് ആകുന്ന അന്നത്തെ മക്ക ഖുറൈശികളുടെ നേതാവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നാളെ ഞങ്ങൾ കഅബ പൊളിക്കാൻ പോവാണ് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എന്റെ നിങ്ങൾ പിടിച്ചടക്കിയ ഒട്ടകങ്ങൾ തിരിച്ചു തരണം. അപ്പൊ അബ്രഹ പറഞ്ഞു, ഗവർണറായിരുന്ന യമനിൽ നിന്ന് വന്ന അബ്രഹ പറഞ്ഞു, നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കഅബ പൊളിക്കാൻ വരുമ്പോ ദയവ് ചെയ്ത് അത് ചെയ്യരുത് എന്നുള്ള ഒരു ആവശ്യമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പകരം വളരെ നിസ്സാരമായ നിങ്ങളുടെ സ്വന്തം കുറച്ച് ഒട്ടകങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരു മനുഷ്യനായി തരംതാണാണല്ലോ ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ പാഠം ഉൾക്കൊള്ളും. ഒട്ടകങ്ങൾ എന്റേതാണ്, അത് എനിക്ക് തിരിച്ചറിയണം. കഅബ അള്ളാഹുവിൻ്റെതാണ്, അത് അവൻ നോക്കിക്കൊള്ളും എന്ന് വിശ്വാസത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിശ്വാസം ഇസ്ലാമിലായില്ല എന്നുള്ളത് പാളിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായി, അതിന്റെ കൂടെ 10-300 ദൈവങ്ങളിലും വിശ്വാസം ഉണ്ടായി പോയി എന്നുള്ളൊരു കുറ്റം അവിടെ നിൽക്കണം. പക്ഷെ അള്ളാഹുവിൽ അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് കഅബ അള്ളാഹുവിൻ്റെതാണ്, അത് അള്ളാഹു നോക്കിക്കൊള്ളും. അതുപോലെ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു നോക്കിക്കൊള്ളും എന്ന് ഏറ്റിരിക്കുന്നു ഖുർആനിൽ തന്നെ. അതുകൊണ്ട് ഖുർആനെ സംരക്ഷിക്കാൻ നമ്മൾ ആരും ശ്രമിക്കേണ്ടതില്ല. പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ അടുത്ത വിഷയം ഖുർആനെ പറ്റി, അല്ലെങ്കിൽ ഇസ്ലാമിൽ പ്രത്യേകം പറയാനുള്ളത് പ്രത്യേകിച്ച് ഖുർആനെ പറ്റി. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല. ഒന്നിൽ നിന്ന് എതിരായിക്കൊണ്ട് മറ്റൊരു വിഷയം ഖുർആനിൽ കണ്ടെത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. അതിന് ഖുർആനിൽ തന്നെ എന്താണ് തെളിവ്? സൂറത്തുൻ നിസായിൽ 82-ാമത്തെ ആയത്ത് പറയുന്നു, അഫല യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവര് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിയിലിട്ട് അതിനെ ചിന്തിക്കുന്നില്ലേ. യതദബ്ബറൂനൽ ഖുർആൻ, അഫല യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ. അത് ഒലവുകാര മിൻ അണ്ടി വൈരില്ലായി, അള്ളാഹു അല്ലാത്ത മറ്റാരിൽ നിന്നും ആയിരുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ഒരുപാട് ഭിന്നതകൾ വിത്യസ്തന്നെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. അതിന്റെ അർത്ഥം ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നുള്ള ഒരു ചാലഞ്ചാണ് ഖുർആൻ മുന്നിലേക്ക് വെക്കുന്നത് അവിശ്വാസികളുടെ മുന്നിലേക്ക്. നിങ്ങളൊന്ന് മെനക്കെട്ടിട്ട് ഖുർആനിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം കണ്ടുപിടിക്കൂ, സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ മറ്റ് ഗ്രന്ഥങ്ങൾ നമ്മളത് പരിഹസിക്കരുത് ഒരിക്കലും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ ഖുർആനിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ പറ്റുമോ? ഒരു വെല്ലുവിളിയാണ് ഖുർആനിന്റെ, ഒരിക്കലുമില്ല. ഏതെങ്കിലും പ്രവാചകന് ശേഷം, മറ്റൊരു വിഷയം പറയാം, നിലനിൽക്കുന്ന ഒരേ ഒരു മുഅ്ജിസ അല്ലെങ്കിൽ അമാനുഷികത അല്ലെങ്കിൽ ശാസ്ത്രീയമല്ല എന്ന് നമുക്ക് പറയാം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്, ശാസ്ത്രത്തിന് അതീതമായ ചില കാര്യങ്ങൾ പല പ്രവാചകന്മാരിലൂടെ വിശ്വാസം ജനങ്ങളിൽ ഉറപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു നൽകിയ ചില അത്ഭുത കാര്യങ്ങൾ നമുക്കറിയാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുണ്ടായിരുന്ന വടി താഴെയിട്ടപ്പോൾ പാമ്പാവുകയും കൈ കഷത്തിൽ വെച്ചപ്പോൾ അത് പ്രകാശപൂരിതമായി തീരുകയും ഒക്കെ ചെയ്തു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മുജിസത്തുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെ കുറിച്ച് കൂടുതൽ ആരും സംസാരിക്കാറില്ല. നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മുജിസത്ത് ഖുർആൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖമറിനെ രണ്ട് കഷ്ണങ്ങളാക്കിക്കൊണ്ട് മുജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിക്കൊണ്ട് കാണിച്ചെങ്കിലും അതിനെ കുറിച്ച് ആരും സംസാരിക്കാറ് വളരെ കുറവാണ്. ഖുർആനാണ് ഏറ്റവും വലിയ മുജിസത്ത് അത്ഭുതം. അത് വേറെ ഒരു പ്രവാചകനും ഇല്ലാത്ത പ്രത്യേകത എന്താണ്? പ്രവാചകന് ശേഷവും നിലനിൽക്കുന്ന മുജിസത്. മൂസ അലൈഹിസ്സലാം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വടി ആരെങ്കിലും താഴെയിട്ടുണ്ടെങ്കിൽ അത് പാമ്പായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. പക്ഷേ ഈ ഖുർആൻ മാത്രമാണ് അതാ ആ പ്രവാചകന് ശേഷം നിലനിൽക്കുന്ന ഒരേ ഒരു മുജിസത്. വേദഗ്രന്ഥവും മുജിസത്തും ഒരേ സ്ഥലത്ത് കാണാൻ കഴിയുന്നത് ഖുർആനിലാണ്. ഒരേ കാര്യം വേദഗ്രന്ഥമായി കൊണ്ട് മുജിസത്തായി കൊണ്ടുവരുന്ന ഒരു കാര്യം ഖുർആനാണ്. ഖുർആൻ പരീക്ഷണങ്ങൾക്ക് തുറന്നിടപ്പെട്ട ഗ്രന്ഥമാണ്. ആർക്ക് വേണമെങ്കിലും അതിൽ പരീക്ഷിക്കാം. ഒരു സംഗതി ഓർമ്മയിലാണ് മുമ്പ് സംഭവിച്ച. പണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ പണ്ട് ഞാനൊക്കെ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു അദ്ദേഹം അല്ലെങ്കിൽ മുദരിസായ ഒരു മനുഷ്യൻ ഒരു കത്തെഴുതുകയാണ് മറ്റൊരു പണ്ഡിതൻ. ഖുർആനിൽ പറയുന്നു സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. പെട്ടെന്ന് ആയത് ഓർമ്മ വരുന്നില്ല. സൂര്യൻ ഒരു പ്രത്യേക ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. ആറാം ക്ലാസ്സിലെ പുസ്തകത്തിൽ സൂര്യൻ നടുക്ക് നിൽക്കുകയും ഗോളങ്ങൾ ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഖുർആൻ തെറ്റല്ലേ? അതിന് പറയും ശാസ്ത്രം തെറ്റല്ലേ എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ ശാസ്ത്രം ശരിയല്ലല്ലോ എന്നായിരുന്നു ചോദിക്കേണ്ടത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സംശയിക്കാൻ പാടില്ല. നമ്മുടെ അറിവിന്റെ കേടാണ്, നമ്മുടെ അറിവ് കേടാണ് എന്നായിരുന്നു മനസ്സിലാക്കേണ്ടി. പകരം അദ്ദേഹം ചോദിച്ചു ഖുർആനിൽ പറയുന്നത് തെറ്റല്ലേ? അപ്പോ തിരിച്ച് പറഞ്ഞു കൊടുത്തത് എന്താ? നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കത്തിന് മറുപടി കത്തെഴുതുക. അതല്ല, മുഹൂർത്തത്തായി തന്നെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ, ഇസ്ലാമിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. ഇതാണ് കൊടുത്ത മറുപടി. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. സൂര്യൻ സഞ്ചരിക്കുന്നു. അന്ന് ശാസ്ത്രം പഠിപ്പിച്ച് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാരണം കുട്ടികൾക്ക് വികസിക്കുന്ന പ്രപഞ്ചവും ഗാലക്സികളും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വെറും സൗരയൂഥം പഠിപ്പിച്ചു കൊടുത്ത് സൂര്യൻ നടക്കും, ഭൂമി ബാക്കിയുള്ള ഗോളങ്ങൾ ചുറ്റുന്നു എന്ന്. പക്ഷെ ഇന്ന് നമുക്കറിയാം സൂര്യൻ ചിലപ്പോൾ 300,000 കിലോമീറ്ററുകളിലധികം ഓരോ മണിക്കൂറിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വികസിക്കുന്ന പ്രപഞ്ചവും സൂര്യൻ ചുറ്റുന്നതും ഈ ഗാലക്സിയിൽ സൂര്യൻ ചുറ്റുന്നതുമായ മറ്റുള്ള വിഷയങ്ങളൊക്കെ. അപ്പൊ ഒരിക്കലും ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് തെറ്റിപ്പോയി എന്നല്ലാതെ നമ്മൾ ശാസ്ത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളെന്ന് ആരെങ്കിലും അവരുടെ മനസ്സിലാക്കേണ്ട കുറവുകൾ കൊണ്ട് തോന്നിപ്പോയെങ്കിൽ ആ തോന്നലുകൾ തിരുത്തി ശാസ്ത്രം ഖുർആനോളം വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. കാരണം പലതും ഇന്നലെ പറഞ്ഞത് ഇന്നത്തേക്ക് മാറ്റിപ്പറയുന്ന ശാസ്ത്രമാണ് നമ്മുടെ മുന്നിൽ. ഖുർആനോട് അതിനെ തട്ടിച്ചു നോക്കുക, സൂക്ഷ്മത പാലിക്കാം. ഖുർആൻ അമാനുഷികമാണ്. ഖുർആൻ വെല്ലുവിളിക്കുന്നു. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നാം നമ്മുടെ അടിയാന്റെ മേൽ ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അതിലുള്ളതുപോലെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരുവീൻ എന്ന് 1400 കൊല്ലങ്ങളായി വെല്ലുവിളി നിലനിൽക്കുന്നു. പലരും ശ്രമിച്ചു നോക്കി, തോറ്റു തൊപ്പിയിട്ടു എന്നല്ലാതെ ആരും ഇന്നും ഖുർആനെ വെല്ലുവിളിക്കുന്ന ഒരു ചെറിയ സൂറത്ത് കൊണ്ടുവരുവാൻ ഇത്രയും വർഷങ്ങളായി സംവത്സരങ്ങളായി ആർക്കും സാധിച്ചിട്ടില്ല. എന്നുള്ളത് ഖുർആനിന്റെ അമാനുഷികതയ്ക്കുള്ള തെളിവാണ്. ഇതുപോലെയുള്ള ഒരു 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 സൂറത്ത് കൊണ്ടുവരിക, ഒരു സൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലംഗരിത് വരമി വലത് വരമി കുലുവൻ അഹദ് എത്ര ചെറിയതാണ്. അതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരുവാൻ 1500 കൊല്ലങ്ങൾ കൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ശ്രമിച്ചിട്ട് സാധിച്ചില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അള്ളാഹു അല്ലാത്ത എല്ലാരെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിളിച്ചോളി, വേണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ ഒരു ഖുർആൻ ഉണ്ടാക്കാൻ നോക്ക്. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഖുർആനാണിത്. ജിബ്രീൽ അലൈഹി സ്ലാം വിചാരിച്ചാലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു ഖുർആനാണിത്. അള്ളാഹു മാത്രം ഉണ്ടാക്കിയ ഖുർആനാണ്, അല്ലെങ്കിൽ അവതരിപ്പിച്ച ഖുർആനാണ്. അതുകൊണ്ടാണ് അവിടെ നബിയെ ഒന്നും പേരെടുത്ത് പറയാത്തത്. അള്ളാഹു ഒഴികെ നിങ്ങൾക്ക് ആരെയൊക്കെ വേണമെങ്കിലും വിളിച്ചോ, ഖുർആൻ പറയുന്ന ഒരു അധ്യായം പോലെ ഒരു അധ്യായം കൊണ്ടുപോവാ എന്നുള്ള വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഖുർആന്റെ അമാനുഷ്യർക്ക് തെളിവാണ്. അതൊരു വെല്ലുവിളിയായി നാം എടുക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കുക. ഇനി നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലോ, എന്നിട്ടോ സാധിക്കുകയില്ല തന്നെ എന്നും ഖുർആൻ പറയുന്നു. നിങ്ങളൊരു നരകത്തെ ഒരു തീയിനെ സൂക്ഷിച്ചു കൊള്ളുക, അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളും ആയിരിക്കും എന്നുള്ള ഒരു താക്കീതും അതിന്റെ കൂടെ കൂട്ടി വായിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്ക. ഇതാണ് ഖുർആൻ, ഇതാണ് അള്ളാഹുവിന്റെ മഹത്തായ ഗ്രന്ഥം എന്ന് മനസ്സിലാക്കി കൊടുക്കുക മറ്റുള്ളവർക്ക്. ദാലികൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇതിൽ യാതൊരു സംശയവുമില്ല, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഇതിൽ ഹിദായത്ത് അല്ലെങ്കിൽ മാർഗദർശനമുണ്ട് എന്നുള്ളത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഈ ഗ്രന്ഥമാകുന്ന ഖുർആൻ അത് വഴി കാണിക്കുന്നു. ലില്ലതീ ഹിയ അഖ്വം, വളരെ ചൊവ്വായ ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും നല്ലതിലേക്ക്, ചൊവ്വായി നിൽക്കുന്നതിലേക്ക്. സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ, സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾ. എന്താണ് സന്തോഷ വാർത്ത? അന്നലഹും അജ്റൻ കബീറാണ്, വളരെ വലിയ പ്രതിഫലം അവർക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഒരു ദാഇ അല്ലെങ്കിൽ പ്രബോധകൻ, നമ്മൾ ഓരോരുത്തരും പ്രബോധനത്തിനിറങ്ങുന്ന നമ്മളുടെ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ട 7 ഗുണങ്ങൾ, 7 ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വളരെ ചുരുക്കി 7 ഗുണങ്ങളെ കുറിച്ച് പറയാം. നമ്മളിൽ ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ദായി ആയിരിക്കുന്ന ആ സമയത്ത് ദായി ആയിരിക്കുന്ന ഓരോ മനുഷ്യനിലും ഉണ്ടായിരിക്കേണ്ട 7 ഗുണങ്ങൾ. ഒന്ന്, ഉറച്ച അറിവ്, ഫേം നോളജ്. ഉറച്ച അറിവ് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഉറച്ച അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധമായ അറിവായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഉള്ളതിൽ ഉറച്ച് മനസ്സിലാക്കുകയും സംശയമില്ലാതിരിക്കുകയും ചെയ്യും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളിൽ ഉറച്ചും നമുക്ക് അറിവുണ്ടാവും. രണ്ടാമത്തത് പ്രവർത്തനം ഉണ്ടായിരിക്കുക, ദഅവത്താകുന്ന പ്രവർത്തനം നമ്മളിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ദഅവത്ത് ചെയ്യുക, അതാണ് രണ്ടാമത്തെ ആദ്യ കരങ്ങ് ഗുണം. ജനങ്ങളിൽ ഇറങ്ങി സധൈര്യം പ്രവർത്തിക്കുന്ന ദഅവത്തായിരിക്കണം, പേടിച്ചിരിക്കുന്ന ദഅവത്തായിരിക്കണം. ഞാനിത് പറഞ്ഞാൽ ഇയാൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാനൊരു യാഥാസ്ഥികൻ ഓർത്തഡോക്സ് മുസ്ലിം എന്നൊക്കെ വിളിക്കുമോ എന്നൊന്നും ഭയന്നിരുന്നിട്ട് കാര്യമില്ല. ഞാൻ കൂടെ ജോലി ചെയ്യുന്ന ആളോട് ഇസ്ലാമിന്റെ സന്ദേശം അറിയിക്കുന്നതോടുകൂടി ഞാനൊരു മോശപ്പെട്ടവനായി തീരുമോ എന്നൊന്നും ഭയക്കേണ്ടതില്ല. സധൈര്യം ദഅവത്ത് കാണിക്കുക. മൂന്നാമത്തെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കുക, ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. വളരെ ആത്മാർത്ഥമായി പ്രബോധനം നടത്തുക. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി പ്രബോധനം നടത്തുക എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ പ്രബോധനം നടത്തുന്നത്? നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നമ്മുടെ ബാധ്യതയാണ്. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. വേണമെന്ന് വിചാരിച്ച് വേറെ ആവശ്യത്തിനൊന്നും ചെയ്യുന്നില്ല. എന്റെ പരലോകം മോക്ഷമായി തീരുവാൻ, അല്ലെങ്കിൽ നല്ല സ്വർഗത്തിലെത്തുവാൻ, നരകത്തിൽ പോകാതിരിക്കുവാൻ, പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ തടിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് എന്ത്? ദഅവത്ത്, അല്ലെങ്കിൽ പ്രബോധനം. രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരിക്കണം? ഞാൻ പ്രബോധനം ചെയ്യുന്ന പ്രബോധിതനായ മനുഷ്യൻ അവൻ നരകത്തിൽ പോകാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു എന്റെ ഉദാഹരണം, ഒരു രാത്രിയിൽ തീ കത്തിച്ചു വെച്ച ഒരു വിളക്ക്, അതിലേക്ക് പറന്നടക്കുന്ന അടുക്കുന്ന പാറ്റകൾ, എന്റെ കൈകളും കാലുകളും ഉപയോഗിച്ച് പാറ്റകളെ ആ തീയിൽ വീഴാതിരിക്കുവാൻ ഞാൻ തടഞ്ഞു ശ്രമിക്കുന്നു. എന്നാൽ കൈ വിരലുകൾക്കിടയിലും മറ്റും തള്ളിക്കയറിക്കൊണ്ട് തര തീയിലേക്ക് വീണ് നശിക്കുന്ന പാറ്റകൾ, അതാണ് ഒരു ദായിയുടെ ഉദാഹരണം. നമ്മുടെ മുന്നിൽ എത്രയോ ഈ സന്ദേശം മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക, അവരൊക്കെ നരകത്തിലേക്കുള്ള പോക്ക് മാറ്റി സ്വർഗത്തിലേക്കാക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഒരു തീക്കുണ്ടം മുന്നിൽ കണ്ടുകൊണ്ട് നടന്നുപോയി അതിലേക്ക് വീഴാൻ പോകുന്ന മനുഷ്യനെ നോക്കി നിൽക്കാൻ നമുക്ക് കഴിയോ? ഒരിക്കലും സാധിക്കില്ല. പക്ഷെ എന്താണെന്നറിയോ നമ്മുടെ പ്രശ്നം? നാളെ നരകമുണ്ട്, അതിലേക്കാണ് എന്റെ സഹപ്രവർത്തകൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നും നമ്മൾ ഉറച്ചു മനസ്സിലാക്കിയിട്ടില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അവിടെയല്ലേ കാര്യം നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യന് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിൽ നിന്ന് എന്നെ എന്താണ് തടയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? വളരെ കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. മൂന്നാമത്തെ ഗുണം പറഞ്ഞത് ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ സഹോദരനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സന്ദേശം എത്തിക്കുക. നാലാമത്തത് രീതിശാസ്ത്രം. എന്ന് വെച്ചാൽ പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, സഹാബാക്കൾ സ്വീകരിച്ച രീതികൾ മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മളിപ്പോ കേട്ട ആയത്തുകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തുക. നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് വിളിക്കുക അഗാധ ജ്ഞാനത്തോടുകൂടി, ഹിക്മത്തോടുകൂടി, നല്ല സദുപദേശത്തോടുകൂടിയും, നല്ല രീതിയിൽ പിന്നെ തർക്കങ്ങൾ നടത്തിക്കൊണ്ടു. ഇന്ന റബ്ബക ഹുവ ആലമു ബിമ്മൻ ദല്ല അൻ സബീലിഹി വഹുവ ആലമു ബിൽ മുഹ്തദീൻ. തീർച്ചയായും നിന്റെ റബ്ബ്, അവൻ നന്നായി അറിയുന്നു ആരാണ് അവന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയത് എന്നും ആരാണ് അവന്റെ ശരിയായ മാർഗത്തിലുള്ളത് എന്നും. സൂറത്തുൽ നഹ്ല് 125-ാമത്തെ, വളരെ എല്ലാവർക്കും പരിചിതമായ രീതി ശാസ്ത്രം. നമ്മൾ എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്? ഒന്നാമത് ഹിക്മത്ത് ഉണ്ടായിരിക്കുക, അഗാധ ജ്ഞാനം ഉണ്ടായിരിക്കുക, പഠിക്കുക. പിന്നെ മൗഇദത്തുൽ ഹസന, നല്ല രീതിയിൽ സദുപദേശം നൽകുവാൻ സാധിക്കുക. പിന്നെ നല്ല രീതിയിൽ വാഗ്വാദങ്ങൾ നടത്തുക. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ തർക്കിച്ച് അടികൂടാനല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള സംവാദങ്ങൾ നടത്തുക. ഇതും നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രൂപമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഉറച്ച അറിവ്, പ്രവർത്തനം, ആത്മാർത്ഥത, രീതിശാസ്ത്രം, അഞ്ചാമത്തത് ക്ഷമയുണ്ടായിരിക്കുക. ഒല്ലാത്തതിൽ നമ്മൾ കണ്ടു സത്യസന്ദേശം എത്തിക്കുമ്പോ അതിന്റെ കൂടെ ക്ഷമയുണ്ടായിരിക്കലും നിർബന്ധമാണ്. ക്ഷമയുണ്ടായിരിക്കും. ദാവത്തിനിറങ്ങുമ്പോ അത് ഞാൻ എന്നോടും കൂടി ശക്തമായി ഉപദേശിക്കേണ്ട ഒരു വിഷയമാണ്. ക്ഷമയുണ്ടായിരിക്കുക, ക്ഷമ വളരെ അത്യാവശ്യമാണ്. അടുത്തത് ആറാമത്തെ ഗുണമായി വേണ്ടതിന് നസീഹത്ത് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഗുണകാംക്ഷ ഉണ്ടായിരിക്കുക. നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദൈവത്തിനിറങ്ങേണ്ടത്. മറ്റേ ആളുടെ ഗുണം എനിക്കും കൂടിയുള്ള ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് ഗുണകാംക്ഷയിലായിരിക്കണം. അല്ലാതെ റിയാവിനാത്ത് പോലത്തെ പ്രശ്നങ്ങൾ അതിൽ കയറി വരാൻ പാടാം. ലോകമാന്യം പോലെയുള്ള പ്രശ്നങ്ങൾ ദാരത്തിൽ കയറി വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ശൈത്താനിൽ നിന്ന് അഭയം തേടുകയും ചെയ്യുക. ഏഴാമത്തത്, വളരെ ശുഭപ്രതീക്ഷയുള്ള സൽപ്രതീക്ഷയുള്ളവനായിക്കൊണ്ട് പ്രബോധനം നടത്തുക. ആരും വരുന്നില്ല എന്ന് നിരാശപ്പെടാതിരിക്കുക. ആരെങ്കിലും ഹിദായത്തിലാക്കല് നമ്മുടെ പണിയല്ല, ഹിദായത്ത് കാണിച്ചു കൊടുക്കല് മാത്രമേ നമ്മുടെ പണിയു. മൂസ അലൈഹി സ്ലാമിയോട് പറഞ്ഞത് ഫിർഔൻ ഹിദായത്ത് കാണിച്ചു കൊടുക്കുക എന്നാണ്. ഹിദായത്തിലാക്കുവാൻ മൂസ നബി അലൈഹി സ്ലാമിയല്ല, ആര് വിചാരിച്ചാലും ആരെയും ഹിദായത്തിലാക്കാൻ സാധിക്കില്ല. ഇന്നൊക്കെ ലാ തഹ്ദീമൻ അഹബ്ബത്ത, നീ ഇഷ്ടപ്പെട്ടവനെ ഹിദായത്തിലാക്കുവാൻ നിനക്കൊരിക്കലും സാധിക്കുകയില്ല എന്ന് നെൽസൽവാദിച്ചതിനോട് അള്ളാഹു പറഞ്ഞത് ഓർക്കുക. രണ്ടു മൂന്ന് മിനിറ്റ് അല്ല, അഞ്ചു മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിരുന്നു അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ 13 ഒക്ടോബർ 2007 ഇറങ്ങിയ പ്രബോധനത്തിൽ ഒരു നല്ലൊരു ലേഖനമുണ്ട്. പ്രബോധനം ഒരു ജീവിതശൈലി, എഴുതിയത് സ്വാഹ ഗയ്യൂർ. 12 കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ്, ആവർത്തനമായാലും കരക്കേടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ദൈവ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ബാധ്യത നമ്മൾ വളരെ അടിവരയിട്ട് പറഞ്ഞ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അതിൽ വിവരിക്കുന്നുണ്ട്. ഇസ്ലാമിക നിയമങ്ങളും ഖുർആനും പഠിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക, കാരണം ഞാൻ എന്നൊന്നും നിലനിൽക്കുന്നവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് എന്റെ മരണശേഷം നിങ്ങൾ ദാവത്ത് ഏറ്റെടുക്കണം എന്ന് ചുരുക്കണം. ഖുർആൻ പഠിക്കുകയും ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, ഒന്നാമത്. രണ്ടാമത്തത്, മുസ്ലിമായി നാം ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു ദാവത്തിന്റെ ആദ്യത്തെ പടി, നമ്മൾ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഉദാഹരണമായി ഷാഹിദായി കാണിച്ചു കൊടുക്കും, അതാണ് രണ്ടാമത്തെ. അത് പറയുമ്പോൾ കൂടെ അതിന്റെ കൂടെ പറയണം, നമ്മളിൽ നിന്ന് മോശമായ വസ്ത്രധാരണം, അധാർമിക പ്രവർത്തനങ്ങൾ, അസഭ്യ സംസാരങ്ങൾ, അതിരുകളില്ലാത്ത സ്ത്രീ പുരുഷ പിന്നെ ഇടപെടലുകൾ, ഇതൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഒരു ദായിയുടെ ഗുണങ്ങളിൽപ്പെട്ടതല്ല ഈ കാര്യങ്ങൾ. മൂന്നാമത്, ഉപദേശിക്കും മുമ്പ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്വന്തം ജീവിതം അത്യാവശ്യം ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ ചിട്ടപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. പൂർണ്ണതയ്ക്ക് ശേഷം ദാവ എന്ന് വെക്കരുത്. ഞാനൊന്ന് പൂർണ്ണമായി മുസ്ലിം ആവട്ടെ, എന്നിട്ട് ഞാൻ ദാവക്കിറങ്ങാം എന്നൊരിക്കലും ആരും വിചാരിച്ച പിന്നെ ആർക്കും ദാവ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് ഇറങ്ങാം. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ അടക്കി പിടിച്ച് വളരെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പ്രവാചകനായി പോകും. പ്രവാചകന്മാർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ, മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഞാൻ വെട്ടിപ്പിടിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യാൻ പിന്നെ ആരും ഉണ്ടാവില്ല പ്രബോധനം ചെയ്യാം. യുക്തി ഉപയോഗിക്കുക, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. ഇസ്ലാം മറ്റുള്ളവർക്ക് അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കുക. വിശദ വിവരങ്ങളിലേക്ക് കടക്കാതിരിക്കുക. സംസാരിക്കുമ്പോൾ പൊതുകൊടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കുക. ദൈവത്തിന് അസംബ്ലി പൊതുകൊടുക്കുമ്പോൾ കയ്യൊഴുകണം, ഇതൊന്നും പറയാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കും. ശുദ്ധി വെച്ചാന്ന് മാത്രം പറഞ്ഞാൽ പൊതുവിന്റെ കാര്യമായി, ശുദ്ധി ഈമാന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കും. എന്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കുക, എന്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്നുള്ള മോശമായ മറുപടി പറയും. ഏകനായ സർവാധീനനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. അത് നമ്മുടെ അറിവുകേടുകൊണ്ട് പറഞ്ഞു പോകണം. പിന്നെ ആറാമത്തെ വിഷയം, സങ്കുചിത തർക്ക വിഷയങ്ങളിൽ കുടുങ്ങി സമയം പാഴാക്കാതിരിക്കുക. കുറെ വിഷയങ്ങളുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് സ്ത്രീ ഇമാമായി പൊതുവെ അറിഞ്ഞു എന്നാണ് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അടികൂടിയിട്ട് സമയങ്ങളെ. അതുപോലെയുള്ള തർക്ക വിഷയങ്ങളും ആവശ്യമില്ലാത്ത വിഷയങ്ങളിലും നമ്മുടെ ഊർജം നശിപ്പിക്കാൻ വേണ്ടി ചിലർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്ന അതിൽ കുടുങ്ങി പോകാതിരിക്കാം. ഇസ്ലാം കാലോചിതമാണ്. പ്രബോധത്തിന്റെ പ്രബോധിതന്റെ ഗുണത്തിനുള്ളതാണ് എന്ന് സാധിക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാം. നേരത്തെ നമ്മൾ വളരെ വിശദമായി സംസാരിച്ചതുപോലെ ഏകദൈവത്വം, പരലോകം, പ്രവാചകത്വം എന്നീ വിഷയങ്ങളിൽ സംസാരിക്കുക, ഊന്നി സംസാരിക്കുക. ദാവ അഭിസംബോധന ചെയ്യുമ്പോൾ യുവജനങ്ങൾ, നിരീശ്വരവാദികൾ, വിദ്യാർത്ഥികൾ എന്നിവരെയും ഉൾപ്പെടുത്തുക. ജൂതന്മാര്, ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളുടെ കൂടെ തന്നെ നമ്മൾ പ്രബോധനം ചെയ്യുമ്പോ, നമ്മൾ സംസാരിക്കുമ്പോ വെറും ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ സംസാരിക്കുക. പക്ഷെ അതിന്റെ കൂടെ യുവജനങ്ങൾ, നിരീശ്വരവാദികൾ, വിദ്യാർത്ഥികൾ എന്നുള്ളവർക്കുള്ള പ്രശ്നങ്ങളും കൂടി മുന്നിൽ കണ്ടു. അതായത് ഇപ്പോ കൂടുതൽ എന്താ പറയാ, ഒരു കോമൺ ആയിക്കൊണ്ട് സംസാരിക്കുക. അങ്ങനെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തിരിച്ചേരേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. മുൻധാരണ ഒഴിവാക്കുക. അതായത് മുൻധാരണ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ക്രിസ്ത്യാനികളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെയൊക്കെ ധാരണ അവർക്ക് ബൈബിളിലുള്ളവർക്ക് അറിയാവുന്ന ആ ധാരണ ഒഴിവാക്കുക. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, ക്രിസ്ത്യാനികളെ കുറിച്ച്, ക്രിസ്ത്യാനികൾക്ക് ബൈബിളിനെ കുറിച്ച് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിക്കും. കാരണം അവരിൽ പലർക്കും ഒരു ധാരണയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹൈന്ദവർക്കും ഹൈന്ദവ മതത്തിൽ എന്താണ് എന്ന് പറയുന്ന, എന്താണ് അതൊക്കെ സംസാരിക്കുന്ന, അതിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്, നമ്മളിൽ പലർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഖേദകരമാണ് വിഷയം. ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് എന്താ അടിസ്ഥാനം, അക്കീദ നമുക്കറിയാം എന്ന് നമ്മളോട് ചോദിച്ചാൽ ചിലപ്പം ഇവിടെ കിടന്ന് ഉരുളും. അതിനേക്കാളും മോശമായ അവസ്ഥയിലാണ് മറ്റു മതസ്ഥർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രബോധനം ചെയ്യാം. ഭാഷ ശരിയായി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ യുദ്ധം എന്ന അർത്ഥം കൊടുക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറയാം, അതിനു പകരം സമരം, അധ്വാനം, പരിശ്രമം എന്നൊക്കെ പറയാം. തെറ്റായ ധാരണകൾ ജനങ്ങളിൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ നമ്മൾ സഹായകരാവരുത്. 11-ാമത്തെ വിഷയം, സാമാന്യവൽക്കരിക്കാൻ പാടില്ല. ഒരാളെ മാറ്റാനല്ല, ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനാണ് നമ്മൾ ദൈവത്തിൽ ചെയ്യുന്നത് എന്നുള്ള അടുത്തെത്തിക്കുക. പലപ്പോഴും സാമാന്യവൽക്കരിച്ച് കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദുക്കളെല്ലാം അല്ലെങ്കിൽ RSS-കാരെല്ലാം മുസ്ലിങ്ങൾക്കെതിരാണ് എന്നെങ്ങാണ്ട് പ്രസംഗിച്ചാൽ അങ്ങനെ പ്രസംഗിക്കരുത്, അങ്ങനെ സംസാരിക്കരുത്. കാരണം എന്താ പറയുക, വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അങ്ങനെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജൂതന്മാരൊക്കെ ഈ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നവരാണ് എന്നൊന്നും നമ്മൾ പറയാൻ പോകരുത്. അങ്ങനെ സാമാന്യവൽക്കരിച്ച് എല്ലാവരെയും ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളിൽ തെറ്റായ ധാരണകൾ ഉണ്ടാകാതിരിക്കുക. അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. അതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശദമായി പറയാനും സാധിക്കില്ല. ഈ സ്ത്രീ പീഡനം, ബഹുഭാര്യത്വം എന്നുള്ള മറ്റുള്ള ഒരുപാട് വിഷയങ്ങളിൽ മുസ്ലിങ്ങളെ കുറിച്ച് ജനങ്ങൾ പൊതുവെ കുറ്റം പറയാറുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു നല്ല ധാരണ നമുക്ക് സ്വന്തം ഉണ്ടാക്കുക, എന്നിട്ട് വളരെ മാന്യമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ സാധിക്കണം. പണ്ട് MM അക്ബർത്തായി പറഞ്ഞ പോലെ, എന്റെ ഇസ്ലാമിൽ 4 ഭാര്യമാർ എന്ന് ചോദിച്ചപ്പം, അത് ശരി, നിങ്ങൾക്കൊക്കെ റെഡ് സ്ട്രീറ്റില് പോവാം, അവിടെയൊക്കെ എന്തുവാം, നിയമപരമായി 2 ഭാര്യമാരെ വെക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുക. അതിന് പകരം ആയത്തിന്റെ ഇടയിൽ കയറിയിട്ട് ആവശ്യമില്ലാത്ത വിശദീകരണം കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കുറെ ആളുകൾ മരിച്ചുപോയതുകൊണ്ട് അവരുടെ സ്ത്രീകളെ മറ്റുള്ളവർ ഭാര്യമാരാക്കി 2, 3, 4 കല്യാണം കഴിച്ചതാണ് എന്നൊന്നും ആവശ്യമില്ലാത്ത വിശദീകരണം കൊടുക്കരുത്. ഖുർആൻ പറയുന്നത് 4 കല്യാണം കഴിക്കാനാ. പിന്നെ അതിന് വേറെയുള്ള ഉദാഹരണങ്ങളും ന്യായീകരണങ്ങളും നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കയറിയിട്ട് ഉരുക്കി പോരുത്. പലപ്പോഴും പലരും ചോദ്യം ചോദിക്കുന്നത് നമ്മളെ മുട്ടുകുത്താൻ വേണ്ടി മാത്രമാണ്, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ ചിലപ്പോ വേറെ രീതിയിൽ കൊടുക്കേണ്ടി വരും. ഏത് മതത്തിലാണ് 4 കൂടുതൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ മതം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ചരിത്രത്തിൽ 4 കൂടുതൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തീയ മതത്തിന്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ 1-ൽ കൂടുതൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്? ഒരിക്കലും ഇല്ല. നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ ധൈര്യപൂർവ്വം പറയാൻ കഴിയും. സമയം ഒരുപാട് അതിക്രമിച്ചു. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം ഒരു ഉപകാരപ്രദമായ അറിവ് നേടുന്നതും പ്രബോധകൻ ആയി തീരുവാൻ സഹായകരമായ ഒരു ഒരു യുദ്ധമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റ് പാപങ്ങൾ പുറത്തു വരികയും അള്ളാഹുവിന്റെ സ്വർഗ പൂന്താവനത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.